അധ്യായം 3. കാലസമ്പൂർണത വന്നപ്പോൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഗലാത്തിയർ 4:4-5. ഏതെങ്കിലും വെച്ച് തന്നെ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നു. ആദാമും ഹവ്വായും ഈ വാഗ്ദത്തം കേട്ടപ്പോൾ അത് വേഗത്തിൽ നിറവേറപ്പെടുമെന്ന് കരുതി അവർ കാത്തിരുന്നു. അവർക്കൊരു മകൻ ജനിച്ചപ്പോൾ അവൻ വീണ്ടെടുപ്പുകാരനായിരിക്കുമെന്ന് വിചാരിച്ച് ഏറെ സന്തോഷിച്ചു. എന്നാൽ വാഗ്ദത്ത നിവൃത്തിക്ക് വിളംബം നേരിട്ടു. വാഗ്ദത്തം ലഭിച്ചവർ അതിൻ്റെ പൂർത്തീകരണം കാണാതെ കടന്നുപോയി. ഹാനോക്കിൻ്റെ കാലം മുതൽ പ്രവാചകന്മാരും ഗോത്രപിതാക്കന്മാരും ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തത്തെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു. എങ്കിലും വാഗ്ദത്ത മശിഹ വന്നില്ല. ദാനിയേലിൻ്റെ പ്രവചനം മശിഹായുടെ വരവിൻ്റെ സമയത്തെ സൂചിപ്പിച്ചുവെങ്കിലും കൃത്യമായി വ്യാഖ്യാനിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പ്രവാചക ശബ്ദം നിലച്ചു. ഇസ്രയേൽ കഷ്ടകാലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും. യഹസ്കേൽ 12:22. അനേകർ നിരാശരായി, മേൽപ്പറഞ്ഞ പ്രകാരം വിലപിക്കുവാൻ ഒരുങ്ങി. എന്നാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഗോളങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ പരിപാടികൾ നിർണയിക്കപ്പെട്ട സമയത്ത് നിറവേറും. അവ വേഗത്തിലാവുകയും താമസിക്കുകയോ ചെയ്യയില്ല. ഇസ്രയേൽ ജനതയുടെ മിസ്രയേമിലെ അടിമത്തത്തെക്കുറിച്ച് യഹോവ കൂരിരുട്ടും പുകയുന്ന തീച്ചുളയുമാകുന്ന പ്രതീയങ്ങളിലൂടെ അബ്രഹാമിന് വെളിപ്പെടുത്തി. ഇസ്രയേലിയരുടെ അടിമജീവിതം 400 വർഷമായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. 15:14. ദൈവത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരായി ഫറവോനും അവൻ്റെ സകല സാമ്രാജ്യവും നിഷ്പ്രയോജനമായ പോരാട്ടം നടത്തി. ദൈവം നിശ്ചയിച്ച ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങൾ ഒക്കെയും മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. പുറപ്പാട് 12:41. അതുപോലെ സ്വർഗീയ സഭയിൽ കർത്താവ് ഭൂമിയിലേക്ക് വരുന്ന നാഴിക നിർണയിക്കപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ ഘടികാരം നിർണയിക്കപ്പെട്ട സമയം ചൂണ്ടിക്കാട്ടിയപ്പോൾ ക്രിസ്തു ബേത്ലഹേമിൽ പിറന്നു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ അയച്ചു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങുന്നതിന് ദൈവം രാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചു. അതുപോലെ മനുഷ്യ മനസ്സുകളെയും ദൈവം ഒരുക്കി. പല രാജ്യങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ കുടക്കീഴിലായിരുന്നു. ഒരു ഭാഷ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ആ ഭാഷ അക്കാലത്തെ സാഹിത്യ ഭാഷയായിരുന്നു. പല സ്ഥലങ്ങളിൽ ചിതറിപ്പോയ യഹൂദന്മാർ ജെറുസലേമിൽ വർഷം തോറുമുള്ള പെരുന്നാളുകൾക്കായി ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ മശിഹായുടെ വരവിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്യമതങ്ങളുടെ സ്വാധീനശക്തി കുറഞ്ഞു വരികയായിരുന്നു. അവരുടെ സങ്കല്പകഥകളും മറ്റും ജനത്തിന് മടുപ്പ് വരുത്തിക്കൊണ്ടിരുന്നു. തങ്ങൾക്ക് ആത്മീയ സംതൃപ്തി നൽകുന്ന ഒരു മതത്തിനു വേണ്ടി ജനം ദാഹിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് സത്യ വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതിയിരുന്ന ആ കാലഘട്ടത്തിലും ആത്മാർത്ഥമായി ആത്മീയ പ്രകാശത്തിന് വേണ്ടി കാത്തിരുന്നവർ ഉണ്ടായിരുന്നു. അവർ ദുഃഖിതരും അസംതൃപ്തരുമായിരുന്നു. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിയുവാനും ശവക്കല്ലറയ്ക്കപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് ലഭിക്കുവാനും അവർ ആഗ്രഹിച്ചു. ഇസ്രായേല്യർ ദൈവത്തിൽ നിന്ന് പിന്മാറിയതോടുകൂടി അവരുടെ വിശ്വാസം മങ്ങുകയും പ്രത്യാശ നഷ്ടപ്പെടുകയും ചെയ്തു. പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ വിവേചിച്ചറിയുവാനുള്ളതായ കഴിവ് അവർക്കില്ലാതെയായി. മരണത്തെ അവർ ഭയപ്പെട്ടു. മരണത്തിനപ്പുറം അവർക്ക് അജ്ഞാതമായിരുന്നു. ബേത്ലഹേമിലെ അമ്മമാരുടെ വിലാപത്തെക്കുറിച്ച് പ്രവാചകൻ രേഖപ്പെടുത്തിയപ്പോൾ അത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ വിലാപത്തെയാണ് അർത്ഥമാക്കിയത്. റാമയിലൊരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. 2:17. ആശ്വാസരഹിതനായി മരണത്തിൻ്റെ നിഴലിൽ മനുഷ്യൻ പാർത്തു. അത്യാകാംക്ഷയോട് അവർ രക്ഷകൻ്റെ വരവിനായി കാത്തിരുന്നു. എപ്പോൾ അന്ധകാരം നീങ്ങും? ഭാവിയുടെ രഹസ്യം എപ്പോൾ വെളിപ്പെടും? അവർ ആകാംക്ഷയോട് കാത്തിരുന്നു. ദിവ്യരക്ഷകൻ്റെ വരവിനെക്കുറിച്ചും ഇസ്രായേലിയരെ കൂടാതെ മുന്നറിവുണ്ടായിരുന്ന മറ്റാളുകളും ഉണ്ടായിരുന്നു. അവർ സത്യാന്വേഷികളായിരുന്നതുകൊണ്ടും ദൈവം അവർക്ക് പ്രവചനത്തിൻ്റെ ആത്മാവിനെ നൽകി. അന്ധകാരാവൃതമായ ആകാശത്തിൽ അങ്ങിങ്ങായി മിന്നിത്തിളങ്ങിയിരുന്ന നക്ഷത്രങ്ങളെപ്പോലെ പ്രകാരമുള്ള ജ്ഞാനികൾ ഓരോരുത്തരായി ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. സത്യദൈവത്തെ അറിയാത്ത അനേകം ജാതികളിൽ ഈ വിദ്വജ്ജനരുടെ സൂക്തങ്ങൾ പ്രത്യാശയുടെ കിരണങ്ങൾ ചൊരിഞ്ഞു. നൂറ്റാണ്ടുകളായി റോമാ സാമ്രാജ്യത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് ഭാഷയിലേക്ക് തിരുവെഴുത്തുകൾ പരിഭാഷപ്പെടുത്തി. യഹൂദന്മാർ എല്ലായിടത്തും പാർത്തിരുന്നു കൊണ്ട് മശിഹായുടെ ആഗമനത്തെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് മറ്റ് ജനങ്ങൾക്ക് സുപരിചിതമായിരുന്നു. ജാതികൾ എന്ന് യഹൂദന്മാർ വീക്ഷിച്ചു പോന്ന പലരും മശിഹായുടെ വരവിനെ സംബന്ധിച്ച തിരുവെഴുത്തുകളിലെ പ്രവചനങ്ങൾ നല്ലതുപോലെ ഗ്രഹിച്ചിരുന്നു. മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിമോചകനായിരിക്കും യേശുവെന്ന് അവർ വിശ്വസിച്ചു. എബ്രായ മതവിശ്വാസികൾ ആഴമായി ഗ്രഹിപ്പാൻ പല തത്വചിന്തകന്മാർ ഗ്രഹിച്ചു. എന്നാൽ യഹൂദന്മാരുടെ ഇടുങ്ങിയ മതഭക്തി സത്യത്തിൻ്റെ പ്രകാശം പരത്തുന്നതിന് വിലങ്ങുതടിയായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് തങ്ങൾ പടുത്തുയർത്തിയ വേർപാടിൻ്റെ മതിലുകൾ ഇസ്രയേലിയരുടെ വിശ്വാസങ്ങളെ മറ്റുള്ളവർക്ക് അപ്രാപ്യമായ ഒന്നാക്കി തീർത്തു. അതുകൊണ്ട് അവയെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്ന ഒരു വ്യാഖ്യാതാവ് വരേണ്ടത് ആവശ്യമായി. യഹൂദ മതാചാരങ്ങൾ ഏതൊരാളെ ചൂണ്ടിക്കാട്ടിയോ ആ വ്യക്തി തന്നെ വന്ന് അവയെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായി തീർന്നു. പ്രകൃതി വാസ്തവമായതിൻ്റെ നിഴലുകൾ, പ്രതീകങ്ങൾ, പ്രവാചകന്മാർ, ഗോത്രപിതാക്കന്മാർ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ദൈവം ലോകത്തോട് സംസാരിച്ചു. മനുഷ്യൻ അവൻ്റേതായ ഭാഷയിൽ കൂടെ അത് വേണമായിരുന്നു ഉപദേശങ്ങൾ നൽകേണ്ടത്. തൻ്റെ ജനവുമായി ഉടമ്പടി സ്ഥാപിച്ച ദൂതൻ തന്നെ സത്യത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൂതൻ്റെ ശബ്ദം ദേവാലയത്തിൽ നിന്ന് മുഴങ്ങുവാൻ സമയമെടുത്തുകൊണ്ടിരുന്നു. സ്വർഗീയ ഭരണകൂടത്തിൻ്റെ തത്വങ്ങളും വീണ്ടെടുപ്പിൻ്റെ മാർഗവും മനുഷ്യർക്ക് വ്യക്തമാക്കേണ്ടത് ആവശ്യമായിരുന്നു. പഴയ നിയമത്തിൻ്റെ അർത്ഥവും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ സത്യദൈവത്തെ സംബന്ധിച്ച പരിജ്ഞാനം കാത്തു സൂക്ഷിച്ച സ്ഥിരമാനസരായ ഒരു ചെറിയ കൂട്ടം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദത്തങ്ങളിൽ പ്രത്യാശയുള്ളവരായി അവർ രക്ഷകന് വേണ്ടി കാത്തിരുന്നു. മോശയിൽ കൂടെ നൽകപ്പെട്ട വാഗ്ദത്തത്തിൽ അവരുടെ വിശ്വാസം ഉറച്ചിരുന്നു. ദൈവമായ കർത്താവ്, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങളവൻ്റെ വാക്ക് കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 3:22. എളിയവരോട് സദോർത്തമാനം ഘോഷിപ്പാനും ഹൃദയം തകർന്നവരെ മുറികിട്ടുവാനും തടവുകാർക്ക് വിടുതൽ അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം പ്രസാദമാക്കുവാനും ദൈവം തൻ്റെ പരിശുദ്ധനെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് അവർ തിരുവെഴുത്തുകളിൽ നിന്ന് വായിച്ചു. യെശയ്യാവ് 61:1-2. അവൻ ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നതും അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നതും ജാതികൾ അവൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ അവൻ്റെ ഉദയശോഭയിലേക്ക് വരുന്നതും അവർ പഠിച്ചു. യെശയ്യാവ് 42:4-60:3. യാക്കോബിൻ്റെ മരണസമയത്തെ വാക്കുകൾ അവർക്ക് പ്രത്യാശ നൽകി. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൾ യഹൂദയിൽ നിന്നും രാജതെന്ന് അവൻ്റെ കാലുകളുടെയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. 49:10. ഇസ്രായേലിൻ്റെ ക്ഷയോന്മുഖമായ സ്ഥിതി മശിഹായുടെ വരവ് ആസന്നമെന്ന് സാക്ഷീകരിച്ചു. എല്ലാ ഭൗമിക രാഷ്ട്രങ്ങളുടെയും അന്ത്യത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദാനിയേൽ തൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും. ദാനിയേൽ 2:44. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയവർ വളരെ വിരളമായിരുന്നു. എങ്കിലും ശക്തനായ ഒരു പ്രഭു വന്ന് ഇസ്രയേൽ ആ രാജ്യം സ്ഥാപിക്കുമെന്നും ഒരു പ്രഭു രാഷ്ട്രങ്ങളുടെ വിമോചകനായിരിക്കുമെന്നും പരക്കെ വിശ്വാസമുണ്ടായിരുന്നു. കാലത്തിൻ്റെ സമ്പൂർണ്ണത തികഞ്ഞു. തലമുറ തലമുറയായി നിലനിന്നിരുന്ന പാപത്തിൻ്റെ ഫലമായി മനുഷ്യവർഗം അധപ്പതിച്ചപ്പോൾ ഒരു രക്ഷകന് വേണ്ടി എല്ലാവരും കാംക്ഷിച്ചു. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുന്നതിനും സ്വർഗത്തിലേക്കുള്ള വഴി അടയ്ക്കുന്നതിനും സാത്താൻ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ വ്യാജ ഉപദേശങ്ങൾ ദൈവത്തിനെതിരായി പാപം ചെയ്യുവാൻ മനുഷ്യനെ ധൈര്യമുള്ളവനാക്കി. ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിച്ചു. മനുഷ്യനോടുള്ള ദൈവസ്നേഹം ഇല്ലായ്മ ചെയ്തു. ലോകത്തെ അവൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സാത്താൻ ആഗ്രഹിച്ചു. മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാതാക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് അവനെ അകറ്റി തൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു സാത്താൻ്റെ ലക്ഷ്യം. ആധിപത്യം കൈക്കലാക്കാനുള്ളതായ ശ്രമത്തിൽ താൻ വിജയം നേടുമെന്ന് സാത്താൻ വിശ്വസിച്ചു. എല്ലാ തലമുറയിലും ദൈവഹിതം നിറവേറ്റുവാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം വിശ്വാസജനം ഉണ്ടായിരുന്നു. ജാതികളുടെയിലും സത്യദൈവത്തെ ബഹുമാനിച്ചവർ ജീവിച്ചിരുന്നു. അവരിൽ കൂടെയും മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ക്രിസ്തു പ്രയത്നിച്ചു. ഈ നല്ല ആളുകൾക്കും ശത്രുക്കൾ ധാരാളമുണ്ടായിരുന്നു. അനേകർ ക്രൂശുമരണത്തിന് വിധേയരായി. സാത്താൻ്റെ ആധിപത്യത്തിൻ്റെ കരിനിഴൽ ലോകത്തിന് മേൽ വ്യാപിച്ചു കൊണ്ടിരുന്നു. ജാതികളുടെ വിശ്വാസാചാരങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതിലൂടെ അനേകരെ സത്യദൈവത്തിൽ നിന്ന് അകറ്റി. എന്നാൽ ഇസ്രായേലിൻ്റെ വിശ്വാസത്തെ ഹനിക്കുവാൻ കഴിഞ്ഞതായിരുന്നു സാത്താൻ്റെ വിജയം. സ്വന്തം ഇഷ്ടങ്ങൾക്ക് അധീനരായി തെറ്റായ ആരാധന നടത്തിയതുകൊണ്ട് ജാതികൾക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെട്ടു. തൽഫലമായി അവർ കൂടുതൽ പാപം ചെയ്തു. ഇസ്രയേലും ഈ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. എല്ലാ അജ്ഞാന മതങ്ങളുടെയും അടിസ്ഥാന ഉപദേശം സ്വന്തം പ്രവൃത്തികളാൽ മോക്ഷം നേടുവാൻ കഴിയുമെന്നാകുന്നു. യഹൂദാമതത്തിലും ഈ ഉപദേശം കടന്നു വന്നു. സാത്താനായിരുന്നു ഈ ഉപദേശത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ ഉപദേശം നിലനിൽക്കുന്നിടത്ത് പാപം സ്വതന്ത്രമായി വാഴുന്നു. മനുഷ്യരിൽ കൂടെയാണ് രക്ഷയുടെ ദൂത് എല്ലാവർക്കും നൽകപ്പെടേണ്ടത്. രക്ഷ തങ്ങൾക്കൂടെ മാത്രമേ മറ്റുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന അവകാശവാദം തങ്ങളുടെ സ്വന്തമെന്ന് കരുതി ഇസ്രയേലിയർ ജീവമന്ന ഒളിച്ചു വെച്ചു. തൽഫലമായി അത് ക്രിമിച്ച് നാറി. തങ്ങൾ ഒളിച്ചു വയ്ക്കുവാൻ ആഗ്രഹിച്ച മതം തങ്ങൾക്ക് തന്നെ ഇടർച്ചയായി ഭവിച്ചു. ദൈവ തേജസ്സിനെയും മനുഷ്യത്വത്തെയും അവർ ദുർവിനിയോഗം ചെയ്തു. സുശേഷത്തിൻ്റെ വ്യാജ നാണയത്താൽ അവർ ലോകത്തെ വഞ്ചിച്ചു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്വയം കീഴ്പ്പെടുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. ലോകത്തിൻ്റെ നാശത്തിനായി അവർ സാത്താൻ്റെ പിണിയാളുകളായിത്തീർന്നു. സാത്താൻ്റെ തൂണും വെളിച്ചവുമായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രയേൽ ജനത പിശാചിൻ്റെ പ്രതിനിധികളായി പ്രവർത്തിച്ചു. സാത്താൻ എന്താഗ്രഹിച്ചുവോ അത് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തെ ഒരു സ്വച്ഛാധിപതിയായി ചിത്രീകരിക്കുന്നതിനും ദൈവത്തിൻ്റെ സ്വഭാവം വികലമായി പ്രതിഫലിപ്പിക്കുന്നതിനും യഹൂദന്മാരുടെ പ്രവൃത്തി കാരണമായി തീർന്നു. പുരോഹിതന്മാർ പോലും തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിയില്ല. തങ്ങളുടെ ശുശ്രൂഷ ചൂണ്ടിക്കാട്ടിയിരുന്ന ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാൻ അവർക്ക് മനസ്സായില്ല. യാഗശുശ്രൂഷകൾ ഒരു പ്രഹസനം പോലെ അവർ നടത്തി. ഈ ശുശ്രൂഷകൾ അവരുടെ കണ്ണുകളെ കുരുടാക്കുകയും ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുകയും ചെയ്തു. പ്രസ്തുത ശുശ്രൂഷകളിൽ കൂടെ മനുഷ്യർക്ക് വേണ്ടത് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തെറ്റായ ഈ ആചാരക്രമങ്ങൾ മാറേണ്ടത് ആവശ്യമായി തീർന്നു. പാപത്തിൻ്റെ വഞ്ചന അതിൻ്റെ പാരമ്യത്തിലെത്തി. മനുഷ്യ മനസ്സിനെ അധപ്പതിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴികളും സാത്താൻ തുറന്നു. ദൈവപുത്രൻ ലോകത്തിലെ കഷ്ടതയും വേദനകളും കണ്ടു. പൈശാചികൻ്റെ ക്രൂരതയ്ക്ക് വിധേയരായ മനുഷ്യരെ കർത്താവ് അനുകമ്പാപൂർവ്വം നോക്കി. സാത്താൻ്റെ കൊടും ക്രൂരതയ്ക്ക് വിധേയരാക്കിയവർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. തങ്ങളെ അടിമകളാക്കി മർദ്ദിക്കുന്ന ഒരു ശത്രുവിനെയാണ് മനുഷ്യർ തങ്ങളുടെ ഭരണകർത്താവായി തിരഞ്ഞെടുത്തത്. ഒരിക്കലും പ്രഭാതം വന്നടയാത്ത അന്ധകാരത്തിലേക്ക്, നിത്യ മരണത്തിലേക്ക് മനുഷ്യവർഗം നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാത്താൻ്റെ ശക്തികൾ മനുഷ്യരുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ മന്ദിരമായ മനുഷ്യരീരത്തെ അവർ എല്ലാ വിധത്തിലുള്ള ജഡീയ മോഹങ്ങളുടെ കേളി രംഗമാക്കി തീർത്തു. മനുഷ്യൻ്റെ മുഖരൂപം തന്നെ പൈശാചികൻ്റേതുപോലെ വികൃതമായി തീർന്നു. സാത്താൻ്റെ ശക്തികളുടെ സാന്നിധ്യം മനുഷ്യൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. ലോകരക്ഷകൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട കാഴ്ചകളായിരുന്നു ഇവയൊക്കെയും. ദൈവത്തിന് ദർശിക്കേണ്ടി വന്ന എന്തൊരു ദുഃഖകരമായ കാഴ്ച! പാപം ഒരു ശാസ്ത്രവും തിന്മ മതത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഭാഗവുമായി തീർന്നു. അനുസരണക്കേടിൻ്റെ വേരുകൾ മനുഷ്യഹൃദയത്തിൽ ആഴത്തിലിറങ്ങി. ദൈവത്തെക്കൂടാതെ മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണം സാധ്യമല്ലെന്ന് പ്രപഞ്ചത്തിന് ബോധ്യമായി. ലോകസൃഷ്ടി കർത്താവ് തന്നെ ലോകത്തിനൊരു പുതുജീവനും ശക്തിയും നൽകേണ്ടത് ആവശ്യമായി തീർന്നു. വീഴ്ച ഭവിക്കാത്ത മറ്റ് ഗോളങ്ങൾ, പാപപങ്കുലമായ ഈ ലോകത്തിൻ്റെ ശിക്ഷാവിധി എപ്രകാരമായിരിക്കുമെന്ന് കാണുവാൻ ഉത്കണ്ഠാഭരിതരായിരുന്നു. ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ചിരുന്നെങ്കിൽ സ്വർഗീയ ഗണങ്ങളുടെ പിന്തുണ നേടുവാൻ സാത്താൻ കൗശലപൂർവ്വം ശ്രമിക്കുമായിരുന്നു. പാപം ക്ഷമിച്ചു കൊടുക്കുക എന്നത് ദൈവത്തിൻ്റെ ഭരണത്തിൽ ഇല്ലാത്ത ഒന്നാണെന്ന് സാത്താൻ പ്രഖ്യാപിച്ചു. ലോകത്തെ ദൈവം നശിപ്പിച്ചിരുന്നെങ്കിൽ തൻ്റെ അവകാശവാദം ശരിയായിരുന്നുവെന്ന് സാത്താൻ വിജയഭേരി മുഴക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ദൈവത്തെ കുറ്റം വിധിക്കുവാനും പാപത്തിൽ വീണുപോകാത്ത മറ്റ് ലോകങ്ങളിലെ സൃഷ്ടികളെയും തൻ്റെ പക്ഷത്തേക്ക് ചേർക്കുവാനും സാത്താൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ലോകത്തെ നശിപ്പിക്കുന്നതിന് പകരം അതിനെ രക്ഷിപ്പാൻ തൻ്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തെ വിട്ട് അകന്നുപോയ ഈ ലോകത്തിൽ എങ്ങും തിന്മയും ദൈവത്തോടുള്ളതായ മത്സര്യവും കാണാമായിരുന്നുവെങ്കിലും അതിനെ വീണ്ടെടുക്കുവാൻ ദൈവം ശാശ്വതമായ ഒരു വഴി തുറന്നു. ആത്യന്തികമായ വിജയം സാത്താൻ നേടുമെന്ന് തോന്നിയ ഭയാനകമായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ അളവില്ലാത്ത കൃപയുടെ സ്ഥാനവതിയായി ദൈവപുത്രൻ വന്നു. പാപത്തിൽ നിവധിച്ചു പോയ മനുഷ്യവർഗത്തിന് കാലഭേദമില്ലാതെ ദൈവകൃപയിലൂടെ രക്ഷാവഴി തുറന്നുകൊടുത്തു. പാപവഴിയിലേക്ക് തിരിഞ്ഞ മനുഷ്യന് അത്ഭുതകരമായ ദൈവകൃപ സൗജന്യമായി നൽകപ്പെട്ടു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവകൃപ മനുഷ്യവർഗത്തിന്മേൽ ചൊരിഞ്ഞു. ദൈവകൃപ മനുഷ്യനെ സൗഖ്യപ്പെടുന്നതും ഒരിക്കലും വറ്റിപ്പോകാത്തതുമാകുന്നു. ഈ കൃപ മനുഷ്യന് നൽകിയതുമൂലം ദൈവനാമം മൗത്തീകരിക്കപ്പെട്ടു. മനുഷ്യവർഗത്തിന് ദൈവം നൽകിയിരുന്ന ദൈവസ്വരൂപം ഇല്ലായ്മ ചെയ്യുന്നതിൽ താൻ വിജയിച്ചുവെന്ന് സാത്താൻ അവകാശപ്പെട്ടു. എന്നാൽ മനുഷ്യനിൽ ആ സ്വരൂപം പുനഃസ്ഥാപിക്കുന്നതിന് യേശു ഭൂമിയിൽ അവതരിച്ചു. പാപം മൂലം നഷ്ടമായ ദിവ്യസ്വരത്തെ മനുഷ്യരിൽ നിന്ന് കൊണ്ടുവരുവാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ലായിരുന്നു. മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ പൈശാചിക ശക്തികളെ പുറത്താക്കാനായി കർത്താവ് വന്നു. പൊടിയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നതിനും തൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാക്കുന്നതിനും തൻ്റെ മൗത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തെ സൗന്ദര്യപൂർണ്ണമാക്കുന്നതിനും കർത്താവ് കാലസമ്പൂർണത വന്നപ്പോൾ ഈ ഭൂമിയിൽ ആഗതനായി.